ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെപ്പിൻ. അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെപ്പിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:17. ഒരു ദിവസം കടൽ തീര ചൂട് നടക്കവേ ശിഷ്യന് നന്നായിട്ട് ദാഹിച്ചു. ഗുരുവിനോട് പറഞ്ഞു, ഗുരു എനിക്ക് ദാഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഗുരുശ്രേഷ്ഠൻ പറഞ്ഞു, കടലിലെ വെള്ളം കുടിച്ചുകൊള്ളുക. വെള്ളം മധുരമുള്ളതായി തീരുകയും ഞാൻ കുടിക്കുകയും ചെയ്തു. എനിക്കിനിയും ദാഹമുണ്ടായാലോ എന്ന് ഭയന്ന് ഒരു തുകൽപാത്രം കൊണ്ട് ഞാൻ വെള്ളം കോരി. എന്നാൽ അത് കണ്ട് ഗുരുശ്രേഷ്ഠൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് നീ വെള്ളം കോരുന്നത്? എന്നോട് ക്ഷമിച്ചാലും ഗുരുവേ, ഇവിടെ നിന്ന് കുറേ ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. കുറേ ദൂരം പോയി കഴിയുമ്പോൾ ഇനിയും എനിക്ക് ദാഹിച്ചാൽ. ഗുരു എന്നോട് പറഞ്ഞു, ദൈവം ഇവിടെയുമുണ്ട്, ദൈവം എല്ലായിടത്തും. ദൈവം ഇവിടെയുമുണ്ട്, എല്ലായിടത്തും. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. ചിപ്പികളിൽ വെള്ളം നിറച്ചിട്ട് സമുദ്രം എന്താണെന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? പൂക്കളുടെ ചിത്രം വരച്ചിട്ട് അതിന് സുഗന്ധം നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? അസാധ്യമായ കാര്യങ്ങളാണിതെല്ലാം. എന്നാൽ അങ്ങനെ കഴിയുമെന്ന് തോന്നിപ്പിക്കും വിധമാണ് പലരും ഇന്ന് സഞ്ചരിക്കുന്നത്. പരീശന്മാരെ കുറിച്ചൊക്കെ വായിക്കുന്നതും അത്തരത്തിലാണ്. ദൈവമുഖ ദർശനമുണ്ടെന്നും ദൈവത്തോടുകൂടെ ജീവിക്കുകയാണെന്നും ഒക്കെയുള്ള തോന്നലുകളും അത്തരത്തിലുള്ള ജീവിതശൈലികളുമാണ് ഉണ്ടത്. പരീശൻ എന്ന് പറയുന്ന മനുഷ്യനാണെന്ന് ഓർക്കുക. അതല്ലാതെ തന്നെ എപ്പോഴാണ് ഒരു മനുഷ്യൻ പരീശനാകുന്നതെന്നും ചിന്തിക്കേണ്ടതാണ്. സത്യത്തിൽ തന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളിലും അവൻ പരീശനാകുക. മനുഷ്യത്വം ഇല്ലാതെ പെരുമാറുന്ന ഓരോ ഇടങ്ങളിലും പരീശന്മാർ ഉടലെടുക്കുന്നുണ്ട്. ആയതുകൊണ്ട് വേദവസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമുഖ ദർശനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫലത്തിലൂടെയാണ് യഥാർത്ഥമായ വൃക്ഷമേതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയും. ഓരോരുത്തരും പ്രവൃത്തികളിലൂടെയാണ് അത് തിരിച്ചറിയുന്നത്. ഒരു വിത്ത് മണ്ണിലിട്ടാൽ അത് വളരണമെങ്കിൽ വെള്ളത്തിൻ്റെയും കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ സഹായം കൂടിയേ തീരും. എന്നാൽ ആ വിത്ത് വളർന്ന് വലുതാകുമ്പോൾ കേവലം കാറ്റാകുന്നില്ല, മണ്ണാകുന്നില്ല, വെള്ളമാകുന്നില്ല, മറിച്ച് ഏത് വിത്തായിരുന്നോ ആ മരം തന്നെയാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കേണ്ടുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് പദവിയും പണവും തൊഴിലും മാത്രമാകാതെ മനുഷ്യനാകുക. ദൈവത്തെ അറിയാനല്ല, ദൈവശക്തി അനുഭവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതം കൂടുതൽ മഹത്തുള്ള വ്യക്തിത്വങ്ങളായി തീരണമെങ്കിൽ ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടും. ജന്മസിദ്ധമായ ദൈവികമായ താലന്തുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മനുഷ്യനാകുക. വെള്ളത്തിലിറങ്ങി കാൽ നനച്ച് പിൻവാങ്ങുന്നത് പോലെയാകരുത്. നമ്മുടെ സാന്നിധ്യം വെള്ളത്തിലേക്കിറങ്ങി ആഴത്തിലേക്ക് പോകും. ആഴിപോലെ അനന്തമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമേറിയ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയട്ടെ. വെള്ളത്തിലിറങ്ങി ആഴത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെ പോകുമ്പോൾ പുരസ്കാരങ്ങളും സ്ഥാനങ്ങളും മാത്രമല്ല, ദൈവമുഖ ദർശനത്തിൽ ഒന്നുമില്ലായ്മയിൽ വെറുമയിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദുർവികാരങ്ങളാകുന്ന കാരാഗ്രഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദിവ്യമാകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ച് സഞ്ചരിക്കാൻ കഴിയും. നമ്മുടെ ഫലത്തിലൂടെ വൃക്ഷത്തെ തിരിച്ചറിയട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് തണലായിത്തീരട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് തണുപ്പായിത്തീരട്ടെ. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആനന്ദമായിത്തീരട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ സ്വാർത്ഥതയെല്ലാം വിടിഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ, അവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അന്യർക്ക് വേണ്ടി യജ്ഞിക്കുവാൻ, മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, നാഥ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഹിതങ്ങളൊന്നുമല്ല, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ ദൈവമാകുന്ന കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. മനുഷ്യനാകുവാൻ ലളിതവും മഹത്തുള്ളതുമായ അവിടുത്തെ ജീവിതത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കിക്കൊണ്ട് സൗമ്യതയോടെ, താഴ്മയോടെ, ദൈവകൃപയോടെ, ആത്മീയതയുടെ ആഴമേറിയ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നാഥ സഞ്ചരിക്കുവാൻ കൃപ ചൊരിയണമേ. അവിടുത്തെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.